2021 December 19 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്ന് മാതൃശോണിതത്തിൽ കലങ്ങിയ ജലരാശി അരുണാചലിന്റെ ഹൃദയത്തിലൂടെ അനുഭവങ്ങൾ പകർന്ന യാത്ര. ടീച്ചർ തയ്യാറാക്കിയത് പായിപ്ര രാധാകൃഷ്ണൻ, വായിച്ചത് രമ്യ. അസാമിന്റെ തേയില പട്ടണമായ ഡിബ്രുഗഡിൽ നിന്നും അരുണാചലിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പരശുറാം കുണ്ടിലേക്കുള്ള യാത്ര ഉത്കണ്ഠയും വിസ്മയവും നിറഞ്ഞതായിരുന്നു. ഡിബ്രുഗഡിലെ നഗരപ്രാന്തങ്ങളെ വെടിഞ്ഞ് ടിൻസുക്കിയയുടെ തേയില തോട്ടങ്ങളുടെ സമതല ഹരിത ഛായകളിലൂടെയായിരുന്നു യാത്ര. മൂന്നാറിലെ തേയില കുന്നുകളുടെ മാതൃക ലാവണ്യം ശീലിച്ചിട്ടുള്ളവർക്ക് ഈ തേയില പാടങ്ങൾ കൗതുക കാഴ്ചയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തേയില തോട്ടങ്ങളുടെ ഹരിത ഛായകൾ പുലരിവേട്ടത്തിലും ഉച്ചവെയിലിലും അന്തിപ്പൻവേട്ടത്തിലും മാറി മാറി വരുന്ന ദിനപ്പകർച്ചകൾ ഹൃദ്യമാണ്. തോട്ടങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് റോഡും സമാന്തരമായ റെയിൽപാതയും. വല്ലപ്പോഴും വരുന്ന പാസഞ്ചർ ട്രെയിനുകളെ കാര്യമായി ഗവനിക്കാത്ത വിധം കുട്ടികളും ഗ്രാമീണരും നിരന്തരം റെയിൽപാത മുറിച്ചു കടക്കുന്നത് കാണാം. സൈക്കിളും ബൈക്കും ഇടയ്ക്ക് കാറുകൾ പോലും ഈ സാഹസികതയ്ക്ക് കൂട്ടുകൂടുന്നുണ്ട്. ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകൾ അവയുടെ ബോർഡുകൾ കൊണ്ട് മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. മേൽക്കൂരിയോ ഇരിപ്പിടങ്ങളോ പോലുമില്ലാത്ത അവയുടെ ഉദാസീനതയും ശോചനീയതയും അത്രയ്ക്കുണ്ട്. റെയിൽവേയുടെ ഈ കൊച്ചു ഇടത്താവളങ്ങളിൽ നിലത്ത് പടിഞ്ഞിരിക്കുന്ന യാത്രക്കാരുടെ മ്ലാനതയാർന്ന മുഖങ്ങൾക്കും തെരുവോരങ്ങളിലെ ഉദാസീനമായ അങ്ങാടികൾക്കും ഏറെക്കുറെ ഒരേ മുഖച്ഛായ. തേയില തോട്ടങ്ങളുടെ ചെറുപട്ടണമായ ടിൻസുക്കിയയെ വെടിഞ്ഞ് ഞങ്ങൾ അരുണാചൽ അതിർത്തിയിലേക്ക് കുതിച്ചു. വീണ്ടും വിശാലമായ നെൽവയലുകളും ജനബാഹുല്യം തീരെയില്ലാത്ത മുളങ്കാടുകൾ നിറഞ്ഞ തുരുത്തുകളും. എല്ലാവരുടെയും തിരിച്ചറൽ കാർഡുകൾ എടുത്തുവെക്കാൻ ഡ്രൈവർ ഗോപാൽ നായിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. അരുണാചൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് പ്രത്യേക സന്ദർശനാനുമതി നേടണം. നമ്മുടെ വാളയാറിലും മഞ്ചേശ്വരത്തുമുള്ള ചെക്ക് പോസ്റ്റുകളിലെ നീണ്ട ക്യൂവും വാഹന വ്യൂഹവും കൈക്കൂലിയുമൊന്നും ഇവിടെയില്ല. നാംസായിയാണ് അരുണാചലിലെ ആദ്യ പട്ടണം. റോഡരുകൾ തന്നെ അവിടുത്തെ സ്വകാര്യ കാർഷിക സർവകലാശാല കാണാം. കാർഷിക യൂണിവേഴ്സിറ്റിക്ക് ഇണങ്ങുന്ന വിധം കാർഷിക പ്രകൃതിയാണ് നാംസിയയിലേത്. റോഡിന് ഇരുപുറങ്ങളിലും നെൽ വാഴയും പച്ചക്കറി കൃഷിയും വൃത്തിയും വെടുപ്പുമുള്ള പാതയോരങ്ങൾ. ടിസുവിൽ നിന്ന് പ്രധാന ദേശീയ പാത വിട്ട് ഇടുങ്ങിയ കാനന പാതയിലേക്ക് തിരിഞ്ഞു. വീതി കുറവെങ്കിലും നല്ല വഴി. മനുഷ്യരുടെയും വാഹനങ്ങളുടെയും സാന്നിധ്യം ക്രമേണ കുറഞ്ഞു വന്നു. തെരുവോരങ്ങളിൽ ചില ബുദ്ധക്ഷേത്രങ്ങളും വിഹാരങ്ങളും കണ്ടു. നിർജ്ജന പാത. കാലാങ് റിസർവ് വനത്തിലൂടെയാണ് ഇനിയുള്ള യാത്ര. എങ്കിലും വന്യത തീരെ അനുഭവപ്പെടുന്നില്ല. ഇരുവശവും ചെറിയ കാനന ചായകൾ. ഇടയ്ക്കിടെ മലഞ്ചെരുവുകളിൽ തിങ്ങി നിറഞ്ഞ് കാട്ടുവാഴകളുടെ കദളീവനം. വാഴത്തോട്ടങ്ങളല്ലാതെ വന്യമായ വാഴക്കാടുകൾ ആദ്യാനുഭവമാണ്. ഇടയ്ക്കിടെ റോഡിനിരുപുറവും ആയുധമേന്തിയ പട്ടാളക്കാരുടെ ഏകാന്ത കാവൽ കാണാം. അവരും തങ്ങളുടെ മൊബൈലിൽ ഏകാന്തതയെ നേരിടുകയാണ്. ഇപ്പോൾ കാനന മധ്യത്തിലൂടെ ഒരു നേർരേഖ പോലെയാണ് സമതല പാത. കുറച്ചു മുന്നോട്ട് ചെന്നപ്പോൾ ഡ്രൈവർ ഗോപാൽ പെട്ടെന്ന് വാഹനം മന്ദഗതിയിലാക്കി മുന്നോട്ട് കൈചൂണ്ടി. നടുറോഡിൽ പൂമ്പാറ്റകളുടെ സംസ്ഥാന സമ്മേളനം, നൂറുകണക്കിന് ശലഭങ്ങൾ. ആ പാതയുടെ നിർജ്ജനതയെ തങ്ങളുടെ സംഘനൃത്തത്തിലൂടെ ആഘോഷിക്കുന്നു. കുറേയായി പാതയോരത്തെ ചെറിയ കമ്മൽ പൂക്കുള്ള കാട്ടുചെടികളുടെ സാന്നിധ്യവും ശലഭനൃത്തങ്ങളും തുടങ്ങിയിട്ട്. എങ്കിലും ടാറിട്ട നടുറോഡിന്റെ നെഞ്ചിലെ ഈ ശലഭ വിനോദം അപൂർവം തന്നെ. ഇടയ്ക്ക് ചില ചെറിയ ജനവാസ തുരുത്തുകൾ കാണാനായി. ഇന്ത്യയിലെവിടെയും ഏത് ആളൊഴിഞ്ഞ ഗ്രാമീണ ഓണം കേറാ മൂലയിലും പാതയോരങ്ങളിൽ മുതൽ മഹാനഗരങ്ങളിൽ വരെ ഈ നിറമാലകളുടെ സാന്നിധ്യം മാറ്റമില്ലാതെ കാണാം. മനുഷ്യവാസത്തിന്റെ ഏറ്റവും പുതിയ ഭക്ഷ്യവാസനകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണ സാമഗ്രികളുടെ സാന്നിധ്യം അറിഞ്ഞതോടെ സമയബോധവും വിശപ്പും ഉണർന്നു. അരമണിക്കൂർ കൊണ്ട് നമ്മൾ പരശുറാം കുണ്ടിലെത്തും. അവിടെ ഭക്ഷണം, ഡ്രൈവർ പറഞ്ഞു. മുതുകത്ത് പേറുന്ന തുണിത്തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞും മറ്റൊരു ചെറിയ പെൺകുട്ടിയെ കൈപിടിച്ചും തെരുവോരത്ത് പ്രത്യക്ഷപ്പെട്ട യുവതിയായ ഒരമ്മയുടെ ദൃശ്യം കൗതുകം ഉണർത്തുന്നതായിരുന്നു. സൗമനസ്സത്തോടെ അവർ ഒരു ഫോട്ടോയ്ക്കായി ഞങ്ങളെ അനുവദിച്ചു. അവരോട് കുശലവും നന്ദിയും പറഞ്ഞ് ഞങ്ങൾ നീങ്ങി. ഒരു റെസ്റ്റോറന്റും 3-4 കടകളുമുള്ള വൃത്തിയുള്ള ഒരു തുറസായ അങ്ങാടിയാണ് പരശുറാം കുണ്ടിന്റെ കവാടം. ഹിമാലയ റെസ്റ്റോറന്റ് മുന്നിൽ ഗോപാൽ വണ്ടി ഒതുക്കി. മുന്നിലെ വരാന്തയിലെ ബെഞ്ചിൽ നിർമ്മമമായ മുഖത്തോടെ ഒരു മധ്യവയസ്കനും തൊട്ടുതാഴെ ആശ്രിതത്വത്തോടെ ഒരു പട്ടിയും. രണ്ടുപേരിലും ഞങ്ങളുടെ സാമീപ്യം ഭാവഭേദങ്ങളൊന്നും ഉളവാക്കിയില്ല. ഉന്മേഷവതിയായ ഒരു യുവതിയാണ് മാനേജർ. അത്യാവശ്യം ഇംഗ്ലീഷും പറയും. മുൻവശത്തെ ഹാളിനു പുറകിൽ ഇരുവശങ്ങളിലുമായി 2 ചെറിയ അടുക്കളകൾ. അതിനു പുറകിൽ ബഹുവർണ്ണ പട്ടുവസ്ത്രത്താൽ അച്ഛാദിതമായ വാതിലിന് മുകളിൽ ഭൗതികാരാധനയുമായി ബന്ധപ്പെട്ട ശ്രീചക്രം പോലൊന്ന്. അതായിരിക്കാം അവരുടെ വാസസ്ഥലം. പ്രീഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഹോട്ടൽ നടത്തിപ്പുകാരിയുടെ പേര് പാംലു. കൊച്ചിക്കാരിയായ തന്റെ സഹപാഠിയെ കുറിച്ച് പാംലു പറഞ്ഞു. 2-3 കൗമാരക്കാരായ ആൺകുട്ടികളും സഹായത്തിനുണ്ട്. ക്യാഷ് കൗണ്ടറിലും അടുക്കളയിലും പാംലു തന്നെ ഭരണം. നല്ല മിടുക്കും ഔചിത്യവും ആതിഥേയ മര്യാദയുമുള്ള കുട്ടി. കാട്ടിലൂടെ നദിയിലേക്ക് ഇറങ്ങാനുള്ള ഇടുങ്ങിയ കൽപ്പടവുകളുടെ ഇരുവശവും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള കൈപ്പിടികൾ സൗകര്യപ്രദമാണ്. 300-ലേറെ പടവുകളുണ്ട്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരായ ഒരു സംഘം കാഴ്ചയിൽ കണ്ട് മടങ്ങി കയറി വരുന്നുണ്ടായിരുന്നു. ഇടയിൽ ഏകാന്തനായ ഒരു സന്യാസിയെയും കണ്ടു. ചുറ്റും രുദ്രാക്ഷ മരങ്ങൾ, ചെറിയ നീരൊഴുക്കുകൾ. കുറേ പടവുകൾ ഇറങ്ങിച്ചെന്നതോടെ കാടിന്റെ നിയന്ത്രണങ്ങളെ പുഴയുടെ സീൽക്കാരങ്ങൾക്ക് വഴിമാറി. കുതിച്ചൊഴുകുന്ന നദിയുടെ ആരവം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കാട്ടിനിടയിലുള്ള ചില വീക്ഷണ സ്ഥാനങ്ങൾ നദിയുടെ പാർശ്വദർശനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പിതാവായ ജമദാഗ്നിയുടെ ആജ്ഞ പ്രകാരം മാതാവായ രേണുകയെ വധിച്ച ശേഷം പരശുരാമൻ രക്തം പുരണ്ട കൈ കഴുകിയത് ഇവിടെയാണത്രേ. മാതൃഹത്യക്ക് ശേഷം മഴ കയ്യിൽ ഉറച്ചുപോയി. അമ്മയെ തിരിച്ചു കിട്ടിയിട്ടും കയ്യിൽ നിന്ന് മഴ വേർപ്പെടുത്താനായില്ല. ഋഷിവര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ലോഹിത നദിയിൽ കൈ കഴുകി പരശുരാം കുണ്ടെന്ന പുണ്യതീർത്ഥമായി പരിണമിക്കുകയും ചെയ്തു അത്രേ. 1950 അസാമിനെയും അരുണാചലിനെയും കീഴ്മേൽ മറിച്ച ഭൂകമ്പത്തിന് മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പരശുരാം കുണ്ടല്ല ഇന്ന് കാണുന്നത്. ശക്തമായ നദീപ്രവാഹത്തിലുണ്ടായ ചുഴിയിൽ നിന്നും അതേ സ്ഥാനത്ത് മറ്റൊരു കുണ്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടം ബ്രഹ്മകുണ്ട് എന്ന നിലയിലും പ്രസിദ്ധമാണ്. മകരസംക്രാന്തി ദിവസം ലക്ഷക്കണക്കിന് ഭക്തരും സന്യാസിമാരും പുണ്യസ്നാനത്തിനായി എത്തിച്ചേരുന്നു. അന്ന് വനാന്തര ഭാഗങ്ങളിൽ നിന്നും ആദിവാസികൾ കാട്ടുപൂക്കളും കാട്ടുപശുക്കളും മറ്റുമായി ഇവിടെ ആരാധനയ്ക്ക് എത്താറുണ്ട്. കുംഭമേള വലിയൊരു ആഘോഷമാണ് മകരസംക്രാന്തിക്ക് ഇവിടെ നടക്കുന്നത്. നദീമധ്യത്തിൽ നീണ്ട കൂർത്ത ഒരു ശിലാഖണ്ഡം ആ ക്രൂരമായ മാതൃഹത്യനീഭൂത സ്മൃതിയായി നമുക്ക് കാണാം. ക്രൗര്യഭാവത്തോടെ നദി ഇവിടെ ഭീകരരൂപിണിയായി കുതിച്ചൊഴുകുന്നു. ഇരുഭാഗത്തും കാനന മലനിരകൾ. വലിയൊരു മലയുടെ മറുപുറത്തു നിന്നും കുതിച്ചെത്തുകയാണ് ലോഹിത് നദി. വനാന്തർ ഭാഗത്തുള്ള പടവുകൾ കുത്തനെ ഇറങ്ങി ചെല്ലുന്നിടത്താണ് പരശുരാം കുണ്ടെന്ന നദീരവ മുഖരിതമായ കടവ്. പിതൃഭക്തിയുടെ ക്രൂരമായ മുഖമാണ് പരശുരാമന്റെ മാതൃഹത്യ. പ്രകൃതി തെല്ലും സൗമ്യമല്ലാതെ വെളിപ്പെടുന്ന ഒരിടം. ശക്തമായ ഒഴുക്കും ചുഴികളും വന്യമായ പ്രകൃതിയും നദീമധ്യത്തിലെ വായത്തല പോലെയുള്ള ഭീമൻ ശിലാഖണ്ഡവും എല്ലാം കൂടി ആ രക്തപങ്കിലമായ പരശുരാമ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. മാതൃശോണിതത്താൽ ജലരാശി ചുമന്നു കലങ്ങിയോ കടവിലെ ശിലാഖണ്ഡങ്ങളിൽ നിന്ന് സെൽഫിയെടുക്കാൻ ശ്രമിച്ച ചില സന്ദർശകരെ നദി ക്രൂരമായി തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് ചുഴിക്കൈകളാൽ കൊണ്ടുപോയതിനെ കുറിച്ച് ഡ്രൈവർ ഗോപാൽ നേരത്തെ താക്കീത് തന്നിരുന്നു. എന്നാൽ പാലത്തിൽ നിന്നുള്ള നദീ ദൃശ്യങ്ങൾ അതീവ ചാരുതയാർന്നതാണ്. അഖില നദീമധ്യത്തിലെ ശിലാഖണ്ഡം ഭാർഗവരാമന്റെ പരശുവിന്റെ ക്രൂര സാന്നിധ്യത്തെ സൗമ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഇരുഭാഗത്തും ഗാഢഹരിതമാർന്ന കൂറ്റൻ മലനിരകൾ. പാലം കടന്ന് കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൈന അതിർത്തിയിലെത്താം.